ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
മനുഷ്യരൂപനായി പിറവിയെടുത്തതാം മാനവജാതിതൻ പാലനമേറ്റവൻ മനുഷ്യരൂപനായി പിറവിയെടുത്തതാം ലോകൈക നായകൻ സ്നേഹസ്വരൂപനാം രാജാധിരാജനാം ഇശിഹാ തമ്പുരാൻ ലോകൈക നായകൻ സ്നേഹസ്വരൂപ രാജാധിരാജനാമിശിഹാതംബുരാൻ ജഗത്പാലക ജഗദീശ്വര തുണയേ ഗണേ പരമോന്നത മനതാരിൽ നിറയുന്ന മനുരൂപനേ മനസ്സിൻ്റെ വ്യഥ നീക്കും സർവേശ്വര ജഗത്പാലക ജഗദീശ്വര
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടികളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ തിരുവചന സന്ദേശം കേൾക്കുവാൻ നിങ്ങൾ കടന്നു വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ ഒരു സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിൻ്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. എന്നെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ 8 5 7 9 4 0 4 3 5 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഈ പരിപാടി ഓൺലൈനായും ശ്രവിക്കാവുന്നതാണ്. അതിനായി ഞാൻ നിങ്ങളോട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുവാൻ അപേക്ഷിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അല്പസമയം പ്രാർത്ഥനയിൽ നമുക്ക് നിരതമാകാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരട്ടെ. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പതിയിരിക്കുന്നതായിട്ടുള്ള ആത്മീയ വേട്ട മൃഗങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ കൂടെ അങ്ങ് ഇടയനായി ഇരിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് തരത്തിലുള്ള വൈഷമ്യതകളെയും നേരിടുവാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ധൈര്യത്തിൽ ആയിരിക്കുവാനും ഇന്നത്തെ തിരുവചന ചിന്ത കൊണ്ട് സഹായിക്കണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ഈ വാക്യത്തെ അധികരിച്ചായിരുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇതിനോട് തുടർന്ന് മറ്റൊരു വാക്യം കൂടി വായിച്ച് നമ്മുടെ ചിന്തയെ തുടരുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അത് മറ്റൊരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ഇടയനെയും അവൻ്റെ ആടിനെയും കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വിവരണങ്ങളിലൊന്ന് ദ ഡിസയർ ഓഫ് ഏജസ്, യുഗങ്ങളുടെ പ്രത്യാശ എന്ന പുസ്തകത്തിൽ നല്ല ഇടയൻ എന്ന ശീർഷകത്തിലുള്ള ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നുമുള്ള ഒരു ഉദ്ധരണി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഭൗമിക ഇടയൻ തൻ്റെ ആടുകളെ അറിയുന്നതുപോലെ ദിവ്യ ഇടയൻ ലോകമെമ്പാടും ചിതറിക്കിടക്കുന്ന തൻ്റെ ആട്ടിൻകൂട്ടത്തെ അറിയുന്നു. അതായത് കൂട്ടത്തിലുള്ള ഏതോ ഒരുത്തൻ എന്ന നിലയിലല്ലാതെ യേശു നമ്മെ വ്യക്തിപരമായി അറിയുന്നു. അവൻ നമ്മയെല്ലാം പേരുകൊണ്ടാണ് അറിയുന്നത്. നാം താമസിക്കുന്ന വീട്, ഓരോ താമസക്കാരൻ്റെയും പേര് അവനറിയാം. നമ്മുടെ ബലഹീനതകളിൽ അവൻ സഹാനുഭൂതി അതുകൊണ്ട് തന്നെ കാണിക്കുവാൻ അവൻ എളുപ്പമാണ്. ഒരു പ്രത്യേക നഗരത്തിലെ ഒരു പ്രത്യേക തെരുവിലേക്ക് ഒരു പ്രത്യേക വീട്ടിലേക്ക് തൻ്റെ ആടുകളിലെ ഒന്നിനെ കണ്ടെത്തുവാൻ തൻ്റെ ദാസന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് നമ്മൾ വായിക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള സ്ഥിതി സാഹചര്യങ്ങൾ കർത്താവിന് നന്നായി അറിയാം എന്നുള്ള ചിന്തയാണ് കൊണ്ടുവരുന്നത്. രക്ഷകൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ ദുരിതങ്ങളിൽ അവൻ്റെ ഹൃദയം ചേർന്നു നിൽക്കുന്നു. നമ്മുടെ സഹായത്തിനായുള്ള ദൈവത്തോടുള്ള നിലവിളി ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്തുന്നു. എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നെ അനുഗമിക്കൂ എന്ന് അവൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവൻ്റെ ആത്മാവ് നമ്മിലേക്ക് ആകർഷിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ചേർത്ത് വെക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നത്. പ്രിയ സഹോദര, നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും നാം മനസ്സിലാക്കേണ്ട ഇടയന്മാരുടെ ഒരു വ്യാജ സ്വഭാവം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇടയന്മാരായിട്ട് അല്ലാത്ത, നല്ല ഇടയന്മാരല്ലാത്ത ഇടയന്മാരും ഉണ്ട്. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരനായിട്ടുള്ള ഇടയന്മാർ, അങ്ങനെയുള്ള ആളുകൾ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ടുകളഞ്ഞ് അവൻ സ്വയരക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകും. ചെന്നായി അവരുടെ അല്ലെങ്കിൽ ആടുകളുടെ അടുക്കൽ വരികയും അവരെ ഭിന്നിച്ച് ചിന്നിച്ച് കളയുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ചെന്നായി വരും. ഒരു നല്ല ഇടയനല്ലെങ്കിൽ ഒരു ചെന്നായിയുടെ ആക്രമണത്തിൻ്റെ സമയത്ത് ഒരു വലിയ അപകട സ്ഥിതി നിലനിൽക്കുമ്പോൾ കൂലിക്കാരനായ, സ്നേഹമില്ലാത്ത, ലാഭത്തിനു വേണ്ടി മാത്രം ആടുകളെ നോക്കുന്ന ഒരു ഇടയൻ ആ ആടുകളെ അപകടത്തിലേക്ക് വലിച്ചെറിഞ്ഞ്, തള്ളിയിട്ട്, ഉപേക്ഷിച്ച് സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ഓടിപ്പോകും. ചെന്നായ്ക്കളെ അഭിമുഖീകരിക്കുമ്പോൾ ആടുകൾക്ക് യാതൊരുവിധമായ ജീവ സംരക്ഷണവും അത്തരത്തിലുള്ള ഇടയന്മാർ നൽകുകയില്ല. യേശു അവരോട് പറയുകയുണ്ടായി, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആളുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇടയനെക്കുറിച്ചാണ്. ഇനി നമുക്ക് ചെന്നായയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ചെന്നായ്ക്കളെ ബൈബിളിൽ പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. അവയ്ക്ക് വളരെ നിഷേധാത്മകമായ, നെഗറ്റീവായ ഒരു അർത്ഥമുണ്ട്. അത് നമ്മളെ മനസ്സിലാക്കുവാൻ ഇടയാക്കുന്നത് അതിനൊരു നശീകരണ സ്വഭാവമുണ്ട്, വിഷം വമിപ്പിക്കുന്നതായ ഒരു സ്വഭാവമുണ്ട്, കീറി മുറിച്ച് നശിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭം ഉണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പുവാനും നോക്കുന്നു. യെഹെസ്കേലിന്റെ പ്രവചനം 22:27. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായ്. ഉൽപ്പത്തി പുസ്തകം 49:27. ഈ വാക്യങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചെന്നായ്ക്ക് ഒരു രക്തരൂക്ഷിതമായ അല്ലെങ്കിൽ രക്തം ചിന്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവരെ രക്തം ചൊരിയിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേട്ട മൃഗമാണ് ചെന്നായ്ക്കൾ. അപ്പോസ്തലനായ പൗലോസ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 20:29 ഇങ്ങനെ പറയുന്നു, ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ആട്ടിൻ കൂട്ടത്തെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ച് കടന്നു വരുന്നതായിട്ടുള്ള വ്യാജ ഇടയന്മാർ കൂലിക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദേശിക്കുകയും ലാഭത്തിനു വേണ്ടി സുവിശേഷ സത്യത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ ഇടയാകും എന്നുള്ളതിനെ കുറിച്ച് അന്നത്തെ ആദ്യകാല സഭാ നേതാക്കന്മാർക്ക് പൗലോസ് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. കൂലിക്കാരൻ ചെന്നായുമായി എതിർത്ത് നിന്ന് ആടുകളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുകയില്ല. കള്ളപ്രവാചകന്മാരും വ്യാജ മത നേതാക്കളും ഇത്തരത്തിലുള്ള ചെന്നായ്ക്കൾക്ക് തുല്യമാണ്. അവർ വിശ്വസ്തരായിട്ടുള്ള ആടുകളെ സ്വന്തം ജീവിതത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗിച്ച ശേഷം വിറ്റുകളയുവാൻ ഉപേക്ഷിച്ചു കളയുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. ആട്ടിൻ കൂട്ടത്തെ സംരക്ഷിക്കുവാൻ അവർ ശ്രമിക്കുകയില്ല. അപകടം കാണുമ്പോൾ അവർ കൈമലർത്തുകയോ അല്ലെങ്കിൽ ഓടിപ്പോകുകയോ ചെയ്യും. യേശു പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നുള്ള ഒരു വലിയ സത്യം അന്ത്യകാലത്ത് ഉണ്ടാകും. കള്ളപ്രവാചകന്മാരെ, അല്ലെങ്കിൽ വ്യാജ നേതാക്കന്മാരെ, വ്യാജ പുരോഹിതന്മാരെ, വ്യാജമായ പഠിപ്പിക്കലുകളെ, വ്യാജമായ സുവിശേഷത്തിൻ്റെ ഉപയോഗത്തെ എല്ലാം ഇവിടെ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ, വലിയ ഒരു യുദ്ധത്തിന് സന്നാഹമൊരുക്കുവാൻ ലൂസിഫർ എന്ന വ്യക്തി കണ്ടുപിടിച്ചത് നിഷ്കളങ്ക ഭാവത്തോടുകൂടി ദൂതന്മാരെ സമീപിച്ച് അവരുടെ ഉള്ളിലേക്ക് വിഷത്തെ വമിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ ദൂതന്മാരുടേതായിട്ടുള്ള ഒത്തൊരുമയെ, ഐക്യതയെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ടാണ് സാത്താൻ ആയി മാറിയ ലൂസിഫർ പ്രവർത്തനം ആരംഭിച്ചത്. പലതരത്തിലുള്ള നുണകൾ, സത്യമെന്ന വ്യാജേന ദൂതന്മാരുടെ ഇടയിൽ മനസ്സിലേക്ക് കോറിയിടുകയുണ്ടായി. അവരുടെ വായ് വെണ്ണ പോലെ മൃദുവായ രീതിയിൽ അവർ അവതരിപ്പിച്ചു, അല്ലെങ്കിൽ സാത്താൻ അവതരിപ്പിച്ചു. നമുക്ക് ദാവീദ് പറഞ്ഞൊരു വാക്യം ഇതുമായി ബന്ധപ്പെട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. അവന്റെ വായ് വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലോ യുദ്ധമത്രേ. അവന്റെ വാക്കുകൾ എണ്ണേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരുടെ സംസാരം വളരെയധികം മറ്റുള്ളവർക്ക് സ്വാധീനമുണ്ടാക്കുന്ന, മറ്റുള്ളവരിൽ എന്തോ ഗുണം ഉണ്ട് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളതായിരിക്കും. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് ഹവ്വയെ സാത്താൻ പിന്നീട് ചതിച്ചത്. ഇതേ മുഖഭാവത്തോടുകൂടിയാണ് യൂദാസ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നത്. യേശു അവനോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, യൂദാസെ, നീ ചുംബനം കൊണ്ടാണോ എന്നെ, മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? ഒരുപക്ഷെ ചെമ്മരിയാടിൻ്റെതായിട്ടുള്ള രൂപത്തിൽ, ഭാവത്തിൽ, നിഷ്കളങ്ക ഭാവത്തിൽ നമ്മുടെ ഇടയിലേക്ക് ചെന്നായുടെ ഭാവം മറച്ചുവെച്ച ആളുകളായിരിക്കാം കടന്നു വരുന്നത്. ഇങ്ങനെ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ദുഷ്ട ചിത്രങ്ങൾ, ദുഷ്ട ജീവികൾ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത്. ഇന്നത്തെ തിരുവചന ചിന്തയിൽ നമ്മൾ എടുത്തതായ വാക്യം ഇതായിരുന്നു, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒരേപോലെയുള്ള അർത്ഥം ജനിപ്പിക്കുന്ന വാക്യമാണ് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ചെന്നായ്ക്കളുടെ പിടിയിൽ നിന്ന് ഓടിപ്പോകുവാൻ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞില്ല. പകരം ചെന്നായ്ക്കളെ നേരിടുവാൻ, തന്റെ സാന്നിധ്യത്തിൽ അവരോട് എതിർത്തു നിൽക്കുവാൻ യേശു പറയുകയുണ്ടായി. നാം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളായി അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നു. ആടുകളായി എന്ന് മത്തായി എഴുതിയിരിക്കുന്നു. യേശു എല്ലാവരെയും കുഞ്ഞാടുകളായും ചില സമയങ്ങളിൽ ചെമ്മരിയാടുകളായും, അത് കുട്ടികളെയും വിശ്വാസത്തിൽ പുതുതായി വന്നവരെയും പക്വതയുള്ളവരെയും ഒക്കെ ഉദ്ദേശിച്ച് എഴുതിയതാണ്. സമയമോ സന്ദർഭമോ പരിഗണിക്കാതെ നമ്മളെ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്കാണ് അയച്ചിരിക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിൽ ചെന്ന് നമ്മൾ നശിച്ചു പോകുവാൻ വേണ്ടിയാണോ അയക്കുന്നത്? മറിച്ച് അയക്കുന്നത് അല്ല, മറിച്ച് നമ്മളെ പോലെയുള്ള ആട്ടിൻ കുട്ടികളുടെ സ്വഭാവവും അതിൻ്റെ ജീവിത വിശുദ്ധിയും കാണുമ്പോൾ ചെന്നായ്ക്കൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളെ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് അയക്കുന്നത്. ഒരുപാട് ആളുകളെ ദൈവം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരി ആടുകളെ പോലെ അയച്ചിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മാർട്ടിൻ ലൂതർ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് അയച്ച ഒരു കുഞ്ഞാടിന് തുല്യമായിരുന്നു. നാശത്തിൻ്റെ സന്ദേശവുമായി അല്ലെങ്കിൽ മുന്നറിയിപ്പിൻ്റെ സന്ദേശവുമായി ഏലിയാവ് ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കപ്പെടുകയുണ്ടായി. നിനവേ എന്ന പട്ടണത്തിലേക്ക് യോന എന്നു പ്രവാചകനെ അയക്കുകയുണ്ടായി. ഈ സാഹചര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ചരിത്രത്തിലുടനീളം നിരവധി ആളുകൾ, നിരവധി വ്യക്തികൾ ചെന്നായ്ക്കളുടെ കടിച്ചു കീറുന്ന ഹിംസ്രമായ ജീവിത ശൈലിയിൽ നിന്ന് മനം തിരിഞ്ഞ് ദൈവീക സ്വഭാവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഉദ്ദേശത്തോടുകൂടി ദൈവം ചെമ്മരിയാടുകൾ എന്ന പോലെ അയച്ചിട്ടുണ്ട്. ഇന്ന് നമ്മളും ചെന്നായ്ക്കളുടെ ഇടയിലായിരിക്കാം ഒരു പക്ഷേ താമസിക്കുന്നത്. ദൈവം നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നത് നമ്മളെ നശിപ്പിച്ച് കളയണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയില്ല, മറിച്ച് നമ്മുടെ ജീവിതം മൂലം, നമ്മുടെ സ്വഭാവം മൂലം, നമ്മുടെ ഇടപഴകൽ മൂലം തെറ്റുകളിൽ തുടരുന്നതായിട്ടുള്ള ഒരു വ്യക്തി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ്. ഓടിപ്പോകുക എന്നുള്ളത് യോനയെ പോലെ, ഓടിപ്പോകുക എന്നുള്ളത് ഒരു കുഞ്ഞാടിൻ്റെ സഹജാവബോധം ആയിരിക്കാം. പക്ഷേ നമ്മൾ ഓടിപ്പോകുകയല്ല വേണ്ടത്, നമ്മൾ ഓടിച്ചെല്ലുകയാണ് വേണ്ടത്. ദൈവം നമ്മളെ എവിടെ അയച്ചാലും എവിടെ ആക്കിയാലും അവിടെ ജീവിക്കുവാനും ഒരു ആടിൻ്റെ സ്വഭാവം, ഒരു ആടിൻ്റെ നിഷ്കളങ്കമായ ജീവിത രീതി പ്രതിഫലിപ്പിച്ചുകൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് ഒരുപക്ഷെ നമ്മളെ നശിപ്പിക്കുവാൻ പോലും, നമ്മളെ ചിന്ന ഭിന്നമാക്കുവാൻ കടന്നു വരുന്ന ആളുകളോട് പോലും ദൈവ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി, പ്രതിഫലനങ്ങളായി തുടരുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈടയൻ നമ്മോടുകൂടെയുണ്ട്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഈടയൻ നമ്മളോടുകൂടെ ഉണ്ടാകും. ഒരാടിനെ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല നമ്മുടേത്. നമ്മുടെ എല്ലാവിധമായ ദുഷ്ട ലാക്കോടുകൂടിയ, തിന്മ നിറഞ്ഞതായ ജീവിത വ്യക്തിപരമായ സമൂഹത്തിൻ്റെ ഇടയിൽ പോലും നമുക്ക് സംരക്ഷണമേകിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ ലോകത്തിലെ ചെന്നായ്ക്കളെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഒരു വലിയ ഇടയൻ, ഒരു ദിവ്യ ഇടയൻ, ഒരു നല്ല ഇടയൻ നമ്മളോട് കൂടെയുണ്ട്. ഒരു പക്ഷേ ഈ ലോകത്തിലെ കൂലിവേലക്കാർ നമ്മളെ സംരക്ഷിക്കാതെ വിട്ടുപോയാലും നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ മുന്നോട്ട് നയിക്കും. ഏറിയ വെള്ളങ്ങൾക്ക് ദൈവ സ്നേഹത്തെ കെടുത്തുവാൻ സാധിക്കുകയില്ല. ഏറിയതായിട്ടുള്ള ദുഷ്ട സാഹചര്യങ്ങൾക്ക് നമ്മളെ മുക്കിക്കളയുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയുന്നതായിട്ടുള്ള, സിംഹവും കാളയും എന്ന പോലെ വൈക്കോൽ തിന്നുന്നതായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ആ സാഹചര്യത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. ചെന്നായി ആട്ടിൻകുട്ടിയോടുകൂടി വസിക്കും, കാളക്കുട്ടിയും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് ഒരു ചെറിയ കുട്ടി അവരെ നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് യെശയ്യാവിൻ്റെ പ്രവചനം 16-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ ലുക്കോഫോബിയ എന്ന വാക്ക് ഉപയോഗിക്കുകയുണ്ടായി. ചെന്നായ്ക്കളെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണത്. ചെന്നായ്ക്കളെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരിടയൻ നമ്മോടുകൂടെയുണ്ട്. പുതിയ ഭൂമിയിൽ ചെന്നായ്ക്കളും കുഞ്ഞാടുകളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസത്തിന് നമ്മൾ സാക്ഷികളാകും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുവാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു, നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാകാം, ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായി തീരാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് നിങ്ങളെ അയച്ചിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, ഞങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മ നിറഞ്ഞ അവസ്ഥയിലും നന്മയുടെ വക്താക്കളായി, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി, അങ്ങയുടെ സ്വർഗരാജ്യത്തിൻ്റെ പ്രതിഫലനങ്ങളായി തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങ് ഞങ്ങളോട് കൂടെയിരിക്കുന്നതിൻ്റെ വിശ്വാസത്തിൽ, അതിൻ്റെ ആശ്വാസത്തിൽ തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവ്. ആമേൻ.
ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.